Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഹസ്തഗ്രഹീതം ആനയന്തി അപഹാഷി വിസ്തേയം അകാശി പരസിംഹസ്മി തപതേതി സയതി തസ്യ കർത്താ ഭവതി തദേവ അനന്തം ആത്മാനം ഗുരുതി. സോ അനുരഭിസന്തോ അനുരേന ആത്മാനം അന്തർധായ പരസിംഹത്തം പ്രതിഗൃഹാതി സദഹ്യത്തെ അധഹന്യത്തെ അധ യദി തസ്യ അകർത്താ ഭവതി തദേവ സത്യം ആത്മാനം കുരുതെ സത്യ അഭിസന്ധ സത്യേനാത്മാനമന്തർഭായ പരസ്യം തത്വം പ്രതിഗൃഹാതി എന്ന ദൃശ്യത്തെ അധമുച്യത്തെ യഥാ തത്വന അദാഹ്യേത സയ ഏഷോണിമാ ഏതദാമി വിദം സർവം തത്സത്യം സ ആത്മാതത്വമസി സേതഗവേകോ ഇതി വിദ്വാൻ സത്സമ്പന്നോ നാവർത്തതെ ആവർത്തതെ തോജ്യോ സത്സമ്പന്ന. ഇവിടെ സത്സമ്പത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള സത്സമ്പത്തി കുറച്ച് ഭാഷകാരൻ പറഞ്ഞു. ജ്ഞാനം കൊണ്ടുള്ള സത്സമ്പത്തി അതും പറഞ്ഞു. ജ്ഞാനം കൊണ്ടുള്ള സത്സമ്പത്തി ഇവിടെ പ്രയോജനം ഇതാണ്, എന്താണെന്ന് ആവർത്തത്തെ ബന്ധനമില്ല, ബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നു. ആവർത്തതെ വിദ്വാൻ, മറിച്ച് ജ്ഞാനം കൊണ്ട് ആ സത്സമ്പത്തി സംഭവിച്ചില്ലെങ്കിൽ ബന്ധനമുണ്ട്, അതാണ് ആവർത്തത. അതിന് ആണ് ദൃഷ്ടാന്തം ഇവിടെ പറഞ്ഞത്. സുനിയതാ സൗമ്യ ഭാഷകാരൻ വ്യാഖ്യാനിച്ച്, ഒരാൾ മോഷ്ടിച്ചു എന്ന് സന്ദേഹിച്ചു പോലീസുകാർ അയാളെ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കി. ജഡ്ജി പറഞ്ഞു പരീക്ഷിക്കാം. ജഡ്ജി പറയുന്ന അതൊക്കെ എന്താണ്? പരസ്യം അസ്മി തപതേതി സയതി തസ്യ കർത്താഭൂതി സവ ഏവ അനുദമാത്മാനുഗ്രതേ സ്വനൃത അഭിസന്തോ അനുദയൻ ആത്മാനന്തർധയ പരസ്യം തപ്തം പ്രതിഗൃണാതി സഹ്യതേ അഥ ഹന്യതേ അഥ യതി തസ്യ അകർത്താഭൂതി തദേവ സത്യം ആത്മാനം ഗുരുദേ സത്യ അഭിസന്ധ സത്യനാത്മാനം അന്തർധായ പരസ്യം തപ്തം പ്രതിഗൃണാതി തന്ന ദഹ്യതേ അതം ഉച്ചതി. ഇത്രയും ശ്രുതിയുടെ വചനമല്ല, ജഡ്ജി പറയുന്നതാണ്. ഈ കള്ളൻ കേക പറയുകയാണ്, ശരി ഒരു പരസ്യം മഴ ചൂടാക്കുക, ഇവൻ്റെ മുമ്പിൽ വയ്ക്കാം, ഇവൻ സത്യം പറയുന്നവനാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ അവൻ ഇതിൽ പിടിച്ചാലും ഇവനെ പൊള്ളിക്കത്തില്ല, ഇത് അഗ്നി ദഹിപ്പിക്കത്തില്ല. മറിച്ച് അവൻ കള്ളനാണെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ അവനെ പൊള്ളിക്കും. ഇത് കള്ളന്റെ മുമ്പിൽ പറയുകയാണ് ചേച്ചി. എന്ന് പറയുന്ന അധൈതസ്യ കർമ്മണ അകർത്താ ഭവതി, പരസ്യം അസ്മി തപത, ഇതൊരാജ്ഞയാണ്. ഇവന് വേണ്ടി ഇതിനെ മഴ പഴിപ്പിക്കൂ, ഇത് ജഡ്ജിയുടെ ആജ്ഞയാണ്, ജഡ്ജ്മെന്റാണ്. ഇപ്പോൾ തന്നെ നമുക്ക് പരീക്ഷിക്കുന്നവനെ കൊണ്ടുപോയി തടവിലിടേണ്ട കാര്യമൊന്നുമില്ല, വിചാരണ ഇപ്പോൾ തന്നെ നടത്താം എന്ന് പറയാം. ശ്രുതി രണ്ടു തരത്തിൽ പറയും. ഒന്ന്, ചിലപ്പോൾ ശ്രുതി നേരിട്ട് കാര്യം പറയും. ഇത് ശ്രുതി നേരിട്ടല്ല പറയുന്നത്, ജഡ്ജിയിലൂടെ പറയുന്നു, ജഡ്ജിയെ കൊണ്ട് പറയുകയും കള്ളന്റെ മുമ്പിലാ പറയുന്നു. അപ്പൊ ഇതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത്. വാച്യാർത്ഥം എങ്ങനെ, അതി എഴുതി തസ്യ കർമ്മണം അകർത്താ ഭവതി, അവനിത് ചെയ്തിട്ടില്ല എങ്കിൽ മോഷണം, തദൈവ സത്യം ആത്മാനം ഗുരുതേ എന്നിട്ട് പറയുന്നു. എന്താണ് ഇവിടെ പറഞ്ഞത്? അപഹാഷി തേയം അകാഷി ഇതൊരു അപഹ്നതേ നാഹം തത്കർത്ത, ഞാൻ പറയാണ് ഞാനത് ചെയ്തിട്ടില്ല. സത്യമാണോ അസത്യമാണോ കേൾക്കുന്നവർക്കറിയത്തില്ല, അവൻ പറയാണ്. അങ്ങനെ നിങ്ങൾ സംശയിച്ചു, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നു, അകർത്ത പോയി തദൈവ സത്യമാത്മാനം ഗുരുതേ, പക്ഷെ അവൻ ചെയ്തിട്ടാണത് പറയുന്നെങ്കിലോ, കള്ളൻ ചെയ്തിട്ടും പറയും. കള്ളൻ സത്യം പറയുന്നവനെക്കാണ് സമർത്ഥനം, അതുകൊണ്ട് അവൻ യാതൊരു കൂസനും കൂടാതെ പറയും. നാഹം തത്കർത്ത, അങ്ങനെ പറയുകയാണെങ്കിൽ ഗുരുദേവ സത്യേന തയാ, സൈന്യകർത്തൃതയ ആത്മാനം അന്തർധായ പരസ്യം തപ്തം പ്രതിഗൃണാതി, ജഡ്ജി പറയുകയാണ്. അവനങ്ങനെ പറയുകയാണെങ്കിൽ ആ കള്ളത്തെ മറച്ചു വച്ചിട്ട് ആത്മാനം അന്തർധായ, സ്വയം തനിക്ക് തന്നെ ഒരാവരണത്തെ ഉണ്ടാക്കും, തന്നെ അസത്യത്തിൽ ഒളിപ്പിക്കും, തൻ്റെ വാസ്തവസ്ഥിതിയെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മാനം അന്തർധയാന്ന് തുടങ്ങി കള്ളം കൊണ്ട് തന്നെ മറയ്ക്കും. സത്യം പ്രതികണ്ണാതി സസത്യ അഭിസന്ധസന്നദഹ്യതേ, ജഡ്ജി പറയും. ജഡ്ജി പറയുന്നതായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പറയുകയാണ്, അവനിങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ദഹിക്കും, മറിച്ചാണെങ്കിലും എന്നെ ദഹ്യതേ സത്യവ്യവധാന, അവൻ സത്യം കൊണ്ടാണ് തന്നെ ആവരണം ചെയ്യുന്നതെങ്കിൽ അവന് ഇത് ദഹിപ്പിക്കത്തില്ല. അധമുച്ചതേ, അതാണ് അവന്റെ മോചനം. മിഷ അഭിയോക്ത ആരോപണങ്ങളിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. ഇപ്പോൾ ഇവനെതിരായിട്ട് പരാതി കൊടുത്തവർ മാത്രമല്ല, പോലീസുകാരും പറയുകയാണ്, ഇവൻ തന്നെ എന്തുകൊണ്ട് ആവരണം ചെയ്തു, സത്യം കൊണ്ടോ അസത്യം കൊണ്ടോ? സത്യം കൊണ്ടാണ് അവൻ ആവരണം ചെയ്യുന്നതെങ്കിൽ അവൻ ഇതിൽ നിന്നെല്ലാം മുക്തനായിത്തീരും. മറിച്ചാണെങ്കിലോ ഏവൻ കൊള്ളും എന്ന് പറയും. തപ്തപരശുഹസ്തല സംയോഗസ്യ തുല്യത്യേതി ഞാൻ പറയുന്നു. രണ്ടിടത്തും സമന്തരം അവനെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ കള്ളനിൽ നിന്ന് സംശയിച്ചവന് രണ്ടിടത്തും തുല്യമാണെങ്കിലും സ്ഥേയ കളത്ര അകർത്തോർ അകർത്രോഹോ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്ഥേയം ചെയ്തവൻ ചെയ്യാത്തവൻ, സ്ഥേയം ചെയ്തവനും ചെയ്യാത്തവനും എന്നുള്ള വ്യത്യാസമുണ്ട്. അനടുത്ത അഭിസന്ധോ ദഹ്യതി, അതിൽ കള്ളം പറഞ്ഞവൻ ദഹിക്കും. എന്നത് സത്യ അഭിസന്ധ, സത്യം പറഞ്ഞവൻ ദഹിക്കത്തില്ല. ഇത് കള്ളന്റെ മുമ്പിൽ ജഡ്ജി പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് യാതൊരു ആശയക്കുഴപ്പമില്ല. മറിച്ചാണെങ്കിൽ ഇതിനാശയക്കുഴപ്പമില്ല. മറിച്ചാണ് സാധാരണ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതൊരു സിദ്ധാന്തമായിട്ട്? സത്യപരശുവിനെതിരെ കള്ളം പറഞ്ഞവൻ ഇരിക്കുകയാണെങ്കിൽ കൊള്ളും, സത്യം പറഞ്ഞവനാണെങ്കിൽ കൊള്ളത്തില്ല എന്നുള്ള ഒരു ശ്രുതിയുടെ തത്വമായിട്ട് എടുക്കുകയാണെങ്കിൽ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ഇത് അസംബന്ധമായി പോയി പറയുന്നതല്ല. അദ്വൈതത്തിൽ തന്നെ ആൾക്കാർക്ക് വിശ്വാസമില്ലാത്തവരും കാരണം ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ പറഞ്ഞിട്ടാണ് അദ്വൈതം പഠിപ്പിക്കുന്നത്. ഈ ഉദാഹരണം തന്നെ ശരിയല്ല. ഇതിലൂടെ എങ്ങനെ പറയുന്ന സിദ്ധാന്തം എങ്ങനെ ശരിയാണ്? നമ്മളത് ശ്രുതിയുടെ ഒരു തത്വകഥനമായിട്ട് എടുക്കരുത്. മറിച്ച് കള്ളന്റെ മുമ്പിൽ ജഡ്ജി പറയുന്ന ഒരു ന്യായമാണ്, കള്ളനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. ഇതാണ് ഇതിൻ്റെ കാര്യം. നീ സത്യം പറയണം, സത്യം പറഞ്ഞാൽ നിന്നെ പൊള്ളിക്കത്തില്ല, കള്ളം പറഞ്ഞാൽ പൊള്ളിക്കും. ഏതുപോലെ എന്ന് വെച്ചാൽ ഒരു കൊച്ചു കുട്ടിയെടുത്ത് എന്തെങ്കിലും ഒരു കള്ളം ചെയ്തപ്പോൾ അവൻ്റെ മാതാവോ പിതാവോ അവൻ്റെ വിരൽ പിടിച്ച് ഈയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയണം, നീ സത്യം പറ, സത്യം പറഞ്ഞാൽ നിന്നെ വിടാം അല്ലെങ്കിൽ നിന്നെ പൊള്ളിക്കും. അപ്പോൾ തീ തൊട്ടാ പൊള്ളു എന്നുള്ള ഭയം കൊണ്ട് കുട്ടി സത്യം പറയും. കാരണം അവനറിയാം സത്യം പറഞ്ഞാലേ എന്നെ രക്ഷപ്പെടുത്തത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ ഈ കാര്യത്തിൽ. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് ജഡ്ജി പറഞ്ഞായിട്ടെടുക്കും, ശ്രുതിയുടെ സിദ്ധാന്തമായിട്ടെടുക്കുന്നു. കള്ളന്റെ മുമ്പിൽ ജഡ്ജി പറയുന്നു ആണ് പറയുന്നത്. നമ്മൾ ശ്രുതിയുടെ അർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ ശ്രുതിയുടെ താല്പര്യത്തെ എടുക്കും, നിങ്ങളുടെ ദൃഷ്ടാന്തങ്ങളിലല്ല. ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ സാറിന് പറയുന്നത് മനഃശാസ്ത്രമാണ്. കള്ളനോട് പറയുന്നു ഇത് സത്യമാണോ നിന്നത് കൊള്ളത്തില്ല, അസത്യമാണോ തൊട്ടപ്പുള്ളത്. സ്വാഭാവികമായിട്ടും ഈ കാര്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ കള്ളൻ സമ്മതിക്കും. ഇന്നത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ഇത് ചോദ്യം ചെയ്യുന്ന ഇതുപോലെ തന്നെ, അത്രയേ ഉള്ളൂ. ഇതൊരു ചോദ്യം ചെയ്യലാണ്, പോലീസ് മുറ അടിക്കുകയും പിടിക്കുകയും ചെയ്യും, അത് പാടില്ലെന്നാണ് എന്ന് പറയുന്നു. ഇത് മനഃശാസ്ത്രപരമായി പറയുന്നു, സത്യം പറയും, സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കള്ളന് മനസ്സിലാവും ഞാൻ കള്ളനാണെങ്കിൽ അവൻ പറയും എന്താണോ, അയ്യോ എന്നെ കൊണ്ട് അതേ പിടിപ്പിക്കരുതേ, ഞാനത് ചെയ്തതാണ്. മറ്റേ മോഷ്ടിച്ചിട്ടില്ലാത്തവണെങ്കിൽ പറയും ഞാൻ പിടിക്കാൻ തയ്യാറാണ്, ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പിടിക്കേണ്ട ആവശ്യമില്ല. പിടിച്ചാൽ കൊള്ളുമെന്ന് പറയുന്ന ആര്? ജഡ്ജിയാ പറയുന്നു. ഇതിൻ്റെ താല്പര്യം എന്താണ്? കള്ളനെ കൊണ്ട് സത്യം പറയില്ല. ഇടിച്ചും അടിച്ചുമൊക്കെ സത്യം പറയിക്കാം, അല്ല ഇങ്ങനെയും പറയിക്കാം. അല്ലാതെ ഇതിന് സത്യം പറയുന്നവൻ തീ തൊട്ടാ കൊള്ളത്തില്ല എന്ന് പറയുന്നത് അദ്വൈതത്തിൽ യോജിക്കുന്ന കാര്യമില്ല. കാരണം തത്വജ്ഞാനിയായാലും ശരി, തീ തൊട്ടാ പോകും, പഞ്ചഭൂതങ്ങൾ അതിന്റെ സ്വഭാവം കാണിക്കും. ജ്ഞാനി എന്നോ അജ്ഞാനി എന്നുള്ള ഭേദമില്ല. ഇതിനെയാണ് ഒരു സത്യം പറയുന്നത്, തീ പൊള്ളിക്കായിരിക്കും. അതല്ല പിന്നെ ചിലർ വ്യാഖ്യാനിക്കുന്നത്, ഇത് ജഡ്ജിയുടെ വചനമാണെന്നും മനസ്സിലാക്കാതെ ചിലർ വ്യാഖ്യാനിക്കുന്നത്, ഇതൊക്കെ ശരിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അപ്പൂപ്പന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അന്ന് ഇങ്ങനെ സത്യമുള്ള കാലമായിരുന്നു ഈ പറയുന്നു സത്യയുഗമെന്നോ. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു കള്ളന് ഇരുമ്പ് കഴിപ്പിച്ചത് വെച്ചു കഴിഞ്ഞാൽ കൊള്ളത്തില്ല, അല്ലാത്ത കള്ളൻ കൊള്ളും, സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നതാണ്. ഇന്നത്തെ സ്വാമിമാർക്കൊന്നും ഇത് മനസ്സിലാകത്തില്ലെന്ന്. അത് ശരിയല്ല, കാരണം ഇവിടെ ജഡ്ജിയുണ്ട്, പോലീസുണ്ട്, കള്ളനുണ്ട്, ഇതാണ് സത്യയുഗം. സത്യയുഗത്തിൽ ഇവരെല്ലാം കൊണ്ട് ജഡ്ജിയുടെ ആവശ്യം തോന്നുന്നു, പോലീസിന്റെ ആവശ്യം തോന്നുന്നു സത്യയുഗത്തിൽ. അപ്പൊ ഇന്നത്തെ ഏർപ്പാടുകളെല്ലാം ഉള്ള ഒരു കാലം തന്നെ ഈ പറയുന്നു, എന്നാൽ വേറെ ഒരു യുഗമൊന്നുമല്ല. അങ്ങനെ ഒരു യുഗമാണെങ്കിൽ അന്ന് ജഡ്ജിയും കാണത്തില്ല, പോലീസും കാണത്തില്ല, കള്ളന്മാർക്ക് പണിയും കാണത്തില്ല. ഇതങ്ങനെയല്ല, ഇത് അധികം പഴക്കമില്ലാത്ത കാലമാണ്. ആ അപ്പൂപ്പന്മാരുടെ കാലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ താല്പര്യം മനസ്സിലാക്കുക. പറയുന്നു നിന്നിൽ സത്യമുണ്ടെങ്കിൽ ഈ സത്യം പറയണം, കാരണം ഒരാളും 100% കള്ളനല്ലല്ലോ. ഒരുത്തൻ ജീവനെ പേടിച്ചെങ്കിലും അവൻ സത്യം പറയും. അപ്പൊ കള്ളനും കുറെ സത്യം കാണും, സത്യമുള്ളവരിലും കുറച്ച് കള്ളം വരും, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ സാറിന് പറയുള്ളൂ മനസാക്ഷി, ഈ മനസാക്ഷി ഉണ്ടെങ്കിൽ ചിലപ്പോ കള്ളനാണെങ്കിലും സത്യം പറയും. അതൊന്ന് പരീക്ഷിക്കുകയാണ്, ഇതാദ്യത്തെ പരീക്ഷ. ഇതിന് സത്യം പറഞ്ഞെങ്കിൽ രണ്ടാമത് അടി കൊടുക്കും, അടി കൊടുത്ത് സത്യം പറയിക്കും, അതിനാണ് പോലീസുകാർ നിൽക്കുന്നത്. ആദ്യത്തെ മനഃശാസ്ത്രപരമായ പരീക്ഷണമാണ് സത്യം പറയുക അല്ലെങ്കിൽ പൊള്ളും. അത് കേൾക്കുമ്പോൾ പോലീസുകാർ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇവർ പിടിച്ച് കയ്യതി വയ്ക്കും, പൊള്ളും. പൊള്ളുന്നതിൽ പക്ഷം സത്യം പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ രണ്ട് ശിക്ഷയാവും, ഒന്ന് മോഷ്ടിച്ചതിന്, പിന്നെ രണ്ടാമത് കള്ളം പറഞ്ഞു, പിന്നെ കൈയും പൊള്ളേണ്ടി വരും, ജയിലിലും കിടക്കണം, അടിയും കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് സത്യം പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി കള്ളം പറയും, ശരി ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ ചെയ്തു. ഇത്തരത്തിൽ ആ കള്ളന്റെ മുമ്പിൽ പറയുന്നതാണ് ഇത്. ഇനി എന്താ എന്റെ താല്പര്യം? പറയുന്ന എന്താണ്? ആ സത്യനിഷ്ഠയുള്ളവനാണെങ്കിൽ, ഇവിടെ ഭാഷകാരൻ തുടക്കത്തിലേ പറഞ്ഞു എന്തിനു വേണ്ടി കഥ പറയുന്നു. അതായത് സത്യമുള്ളവനെ തീ പൊള്ളിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയൊരു ഭൗതിക സത്യം പറയാൻ വേണ്ടിയിട്ടല്ല. എന്താണ് പറഞ്ഞു തുടങ്ങിയത്? വിദ്വാൻ സത്സമ്പന്നൻ ആവർത്തത, ആവർത്തതയത്വ വിദ്വാൻ, അതിനാണ് പ്രാധാന്യം. സത്യം ഉള്ളവന് ബന്ധനമില്ല, സത്യമില്ലാത്തവന് ബന്ധനമുണ്ട്. ഈ ദൃഷ്ടാന്തത്തിനും അത് തന്നെ, അത്ര മാത്രമേ സ്വീകരിക്കാവൂ, ദൃഷ്ടാന്തത്തെ അതുപോലെ എടുക്കരുത്. ഇവിടെ കള്ളൻ സത്യം പറയണമെങ്കിൽ അവന് ബന്ധനമില്ല, ശിക്ഷയില്ല, തുറന്ന് സമ്മതിക്കുന്നു. ഇപ്പോഴും അങ്ങനെയാണല്ലോ, സത്യം പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം എന്ന് പറയും. അല്ല, അവൻ അസത്യമാണ് പറയണമെങ്കിൽ അവന് ബന്ധനമുണ്ട്. ആ ഒരു അംശത്തെ മാത്രം എടുക്കും. മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലും അത് സത്യമാണ്, മോഷ്ടിച്ചവൻ തന്നെ നിരിക്കട്ടെ, പക്ഷെ മോഷ്ടിക്കുന്നത് അസത്യമാണ്, പക്ഷേ മോഷ്ടിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ മോഷ്ടിച്ചു, സത്യം പറയുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്താണ്? അവൻ പൊള്ളത്തില്ല. അസത്യമാണ് പറയുന്നതെങ്കിലോ അവന് ശിക്ഷയുണ്ടാവും, യോഗ്യമായ ശിക്ഷ കൊടുക്കും, ബന്ധനം എന്ന് വെച്ചാൽ അത് കൊടുക്കും. അപ്പൊ സത്യ അഭിസന്ധി എന്നുള്ളതിനാണ്, അതിനാണ് പ്രാധാന്യം. അത് മനസ്സിലാക്കണമെങ്കിൽ ബാക്കി പറയുന്നതൊക്കെ ജഡ്ജിയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കണം. എന്താണ് സയ്യദ സത്യ അഭിസന്ധ തപ്ത പരസ്യഗ്രഹണ കർമ്മണി സത്യവേദ ഹസ്തതലത്വ നദാഹീത. ജഡ്ജി പറയും നീ സത്യവാനാണെങ്കിൽ ഈ തപ്ത പരശുവിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ സത്യപവിത ആ സത്യം നിന്നെ രക്ഷിക്കും. നീ സത്യമുള്ളവനാണെങ്കിൽ നിന്നെ പൊള്ളിക്കത്തില്ല. കള്ളനോട് പറയണം, നീ സത്യം തുറന്നു പറ നിന്നെ പൊള്ളിക്കത്തില്ല. ശരിയാണല്ലോ, സത്യം പറഞ്ഞാൽ പറയുകയാണ് ഞാൻ തന്നെ മോഷിച്ചത്, യജമാനെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശരി വിട്ടിരിക്കുന്നു, പിന്നെ എങ്ങനെയാവും കൊള്ളുന്നത്. ദഹ്യേതീത് ഇതുപോലെ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സത്യത്തിനാണ് പ്രാധാന്യം. അല്ല, ഈ ദൃഷ്ടാന്തത്തിൽ കള്ളനെ പരീക്ഷണമെന്നുള്ളതിനല്ല. സദ്ബ്രഹ്മസത്യ അഭിസന്ധി ഇത്രയോഹു ശരീരപാദകാലേജ് തുല്യായം സത്സമ്പത്തവും. അതെടുക്കുക, സത്യം പറയുന്നവൻ ബന്ധനത്തിൽ നിന്നും മോചിതനാകുന്നു. അതുപോലെ സദ്ബ്രഹ്മ അഭിസന്ധി ഇത്രയോഹോ ചർച്ച ചെയ്യുന്ന എന്തിനാണ്? ഇവിടെ പറഞ്ഞ സത്സമ്പത്തി ജീവന്മാർക്കെല്ലാം സ്വാഭാവികമാണ്, അതിനൊരു സാധന ആവശ്യമില്ല, സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആണ് ഭാഷകാരൻ ചർച്ച ചെയ്തത്, ഇവിടെ സുഷുപ്തിയിൽ. അങ്ങനെയാണെങ്കിൽ ഗുരുവിന്റെ ആവശ്യം തോന്നി, ജ്ഞാനത്തിന്റെ ആവശ്യം തോന്നി ചോദിച്ചു. ജ്ഞാനിയും അജ്ഞനും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാവരും ഉറങ്ങത്തിൽ എല്ലാവരും ഉറങ്ങുന്നു, എല്ലാവർക്കും സത്സമ്പത്തിയുണ്ട്. ജ്ഞാനി അജ്ഞാനി തമ്മിൽ ഭേദം വേണ്ടേ? ശാസ്ത്രത്തിന് ഉപയോഗം വേണ്ടേ? ഗുരുവിന്റെ പ്രയോജനം എന്താണ്? സാധന എന്തിനാണ്? അതിന് പറഞ്ഞു എന്താണ്? സദ്ബ്രഹ്മസത്യ അഭിസന്ധി ഉറക്കത്തിലോ സുഷുപ്തിയോ മുഴുവതോ എടുക്കുക. സദ്ബ്രഹ്മസത്യ അഭിസന്ധി സത്യനിഷ്ഠയുള്ളവൻ. ഇവിടെ സത്യം എന്ന് പറയുന്നത് സത്യം പറയുകയല്ല, സദ്ബ്രഹ്മ സത്യാഭിസന്ധി സത്താകുന്ന ബ്രഹ്മ സദേവ സംവിധാനം ആസി എന്ന് പറഞ്ഞാൽ സദ്ബ്രഹ്മബോധം, അതാണ് ഇവിടുത്തെ സത്യം. കാഷ്ടാന്തി കള്ളന്റെ സത്യമാണ് സദ്ബ്രഹ്മ സത്യാഭിസന്ധി. ആ സദ്ബ്രഹ്മനിഷ്ഠ ഇത്രയോഹോ സാധാരണ ജീവന്മാർ, നേരത്തെ പറഞ്ഞത് വ്യാക്രോവ മശക്രോവ സിംഭോവ വരാഗോവ ഏത് ജീവൻ, ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ട്. ഒന്ന് സത്യനിഷ്ഠ ഉള്ളവൻ, മറ്റൊന്ന് ഇതരൻ. ശരീരപാതകാലേജ് തുല്യായം സത്സമ്പത്ത്, രണ്ടുപേർക്കും ശരീരപാതകാലമോ അല്ലെങ്കിൽ സുഷുപ്തിയോ എവിടെയാലും സത്സമ്പത്ത് തുല്യം തന്നെ. നേരത്തെ പറഞ്ഞു ഉറക്കത്തിൽ വ്യത്യാസമില്ല, ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ. ജ്ഞാനിക്ക് സ്പെഷ്യൽ ഉറക്കമൊന്നുമില്ല, പ്രകാശമുള്ളവർക്ക് വെളിച്ചമുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. ശരീരപാദത്തിലും വ്യത്യാസമുണ്ട്, ശരീരപാദകാലേജ് തുല്യായം സത്സമ്പത്ത്. ജ്ഞാനി മരിച്ചാലും അജ്ഞാനി മരിച്ചാലും മരണം ഒരുപോലെ തന്നെ, അവിടെ സത്സമ്പത്തിക്ക് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ വിദ്വാൻ സത്സമ്പത്യ എന്ന പുനർവ്യാക്രദേഹാദി ദേഹഗ്രഹണായ ആവർത്തത്തെ, പക്ഷെ തത്വജ്ഞാനിക്ക് പ്രത്യേകതയാണ്. വിദ്വാൻ ആരാണ് ഈ വിദ്വാൻ? മരണത്തിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ മൂർച്ചയിലോ ഒന്നുമല്ല, ഈ ജാഗ്രതത്തിൽ സത്യത്തെ ഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള വിദ്വാൻ സത്സമ്പത്യ ആ സത്തിനെ പ്രാപിച്ചിട്ട് അവിടെ ജാഗ്രതത്തിൽ തന്നെ സത്സമ്പത്തി വിദ്വാൻ, സുഹൃത്തിക്ക് പോകേണ്ട കാര്യമില്ല, മരണത്തിലും പോകേണ്ട കാര്യമില്ല. ഇനി മരണത്തിലേക്ക് പോയാലോ എന്ന പുനർവ്യാഖ്ര അത് ദേഹഗ്രഹണായ ആവർത്തത്തെ, വീണ്ടും ഈ ശരീരഗ്രഹണത്തിന് വേണ്ടി വീണ്ടും ജനിക്കുന്നില്ല. അപ്പൊ സത്യമുള്ളവന് ബന്ധനമില്ല, അതാണ് ശ്രുതി കഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. ശ്രുതി എന്നിട്ട് ജഡ്ജി പറയുന്നു, ഈ സത്യം പറഞ്ഞാൽ നിനക്ക് ബന്ധനമില്ല, ആ അംശമാണ് എടുക്കേണ്ടത്. അപ്പോൾ ശ്രുതി പറയുന്നതിന് അസംബന്ധമെന്ന് തോന്നുന്നു. അപ്പൊ കള്ളനത് അനുസരിക്കുകയാണെങ്കിൽ അവൻ സത്യം പറയും, എന്താണ് ഞാൻ മോഷ്ടിച്ചവൻ തന്നെ. പറയുന്നു. ശരി, ഇതിനെ മോചിപ്പിക്കുക, സത്യം പറഞ്ഞു പോകും, അല്ലെങ്കിൽ ശിക്ഷ ലഘൂകരിക്കുക, എന്തെങ്കിലും ചെയ്യും. എന്തായാലും അവന്റെ കൈ പൊള്ളത്തില്ല, അവനെ ഭീതിപ്പെടുത്തുന്ന കാര്യം അത് സംഭവിക്കത്തില്ല. ആ ഒരു താല്പര്യത്തെ എടുക്കുക. അതുപോലെയാണ് സത്യം പറയുന്നവനെങ്ങനെയാണോ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നത് ലൗകികമായ ദൃഷ്ടാന്തത്തിൽ എന്ന് പറയുന്നത്, അത് പറഞ്ഞിട്ട് ആ ദൃഷ്ടാന്തത്തിൽ തന്നെ അവൻ സത്യം പറയുന്നു, ജഡ്ജിക്ക് ബോധ്യപ്പെട്ടു ശരി ഇവൻ സത്യം പറഞ്ഞവനാണ്, കള്ളൻ ചെയ്തിട്ട് സത്യം പറഞ്ഞവനാണ്, അതുകൊണ്ട് അവൻ്റെ ശിക്ഷ ലഘൂകരിക്കുന്നു. അല്ലെങ്കിൽ അവനൊരു ഒരു വാണിംഗ് കൊടുത്ത് അങ്ങ് വിടാം, ഒരു താക്കീത് കൊടുത്ത് അവന് വിടാം, ഇനി ഇത് ആവർത്തിക്കരുത്. എന്തായാലും അവൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു. അതുപോലെ ഇവിടെ സുഹൃത്തിയിലോ മരണത്തിലോ ഒക്കെ സർവജീവന്മാർ സത്സമ്പത്തിയെ പ്രാപിക്കുന്നുണ്ടെങ്കിലും ആരാണോ സത്യ അഭിസന്ധിയായിരിക്കുന്ന ജാഗ്രതയിൽ അവന് ബന്ധനമില്ല, അവൻ മോചിക്കുന്നു, ഉന്മുക്തനാകുന്നു എന്നർത്ഥം. അത് എല്ലാ അർത്ഥത്തിലും വീണ്ടും മരണമില്ല എന്നുള്ള അർത്ഥത്തിൽ ജീവൻ മുക്തിയിലും യോജിപ്പിക്കാം. സത്യബോധമുള്ളവനെ അവന്